September 4 ഞായറാഴ്ച വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ അങ്കണത്തിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ സുഗൃദിനി മദർ തെരേസയെ സഭയിലെ വിശുദ്ധരുടെ പട്ടികയിൽ ഔദ്യോഗികമായി ചേർത്ത തിരുക്കർമ്മത്തിൽ സംബന്ധിക്കാനെത്തിയ സർക്കാർ പ്രതിനിധികളിൽ കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്തവരിൽ ഒരാളായ കേരള ധനമന്ത്രി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്കുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തുന്ന അഭിമുഖമാണ് ഇന്ന്.
ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറിന്, കേരളത്തിന്റെ ധനകാര്യമന്ത്രിക്ക് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നത് വത്തിക്കാൻ റേഡിയോ മലയാള വിഭാഗത്തിന് ഒരു ഇത്ര സജീവനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വന്ന അഭിമുഖം നൽകുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നത് ഈ റേഡിയോയുടെ 85 വർഷത്തിലെ ചരിത്രത്തിൽ. അപ്പോൾ അങ്ങേക്ക് സ്വാഗതം. അങ്ങ് റോമ നഗരത്തിൽ വന്നത് വാഴ്ത്തപ്പെട്ട മദർ തെരേസയുടെ വിശുദ്ധ പദ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാനാണ്. അമ്മയെക്കുറിച്ച്, പാവങ്ങളുടെ അമ്മയെക്കുറിച്ച് അങ്ങയുടെ ഔദ്യോഗിക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ റേഡിയോ ശ്രോതാക്കൾക്ക് സന്ദേശം നൽകുന്നു.
കേരളത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന നല്ല ചില കാര്യങ്ങൾക്ക് മദർ തെരേസ ഒരു പ്രചോദനമാണ്. കേരളത്തിൽ ഇന്ന് ഉള്ള കടമകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്? ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അഗതികൾ, അശരണർ, അവരെ സംരക്ഷിക്കണം. കേരളത്തിന് ഒരുപാട് മഹിമകളുണ്ട്. വിദ്യാഭ്യാസം കൊടുത്തു, ആരോഗ്യം കൊടുത്തു, നല്ല കൂലിയുണ്ട്, ഭൂപരിഷ്ഠി നടത്തി. ഇതെല്ലാം അവകാശബോധം കൊണ്ട് സമരം ചെയ്ത് നേടുന്നതാണ്. പക്ഷേ ഈ അവകാശബോധം ഇല്ലാത്തവരെന്ത്
ചെയ്യും?
ഈ അങ്ങനെ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി പറയാൻ പോലും പറ്റാത്ത ഭിന്നശേഷിക്കാർ, അവർ കേരളത്തിൽ അവഗണിക്കപ്പെട്ടു പോവുകയാണ്. അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആദിവാസികളുടെ നില നോക്കിയാൽ കാണാൻ പറ്റും. ഇതുപോലുള്ള അഗതികളുടെ സ്ഥിതി നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളുടെ നില നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ കെയർ, ഇവർക്ക് നൽകേണ്ട സംരക്ഷണം, അത് ഉറപ്പു വരുത്തിയാൽ മാത്രമേ കേരളത്തെ നമുക്കൊരു പുതിയ ധാർമ്മിക നിലയിലേക്ക് ഉയർത്താൻ പറ്റും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള അഗതികൾക്ക് വേണ്ടി സ്വയം പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുള്ള മദറിന്റെ ജീവിതം കേരളത്തിന് മാതൃകയും പ്രചോദനവുമായിട്ട് മാറുന്നത്.
കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ പിറന്ന അങ്ങ്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം എന്നുള്ള സ്ഥലത്ത് ജനിച്ച അങ്ങ്, ഡൽഹി വഴി ഒരു നിയമസഭയിലേക്ക് രാഷ്ട്രീയ സപര്യ അങ്ങ് ചുരുക്കി പറഞ്ഞാൽ സന്തോഷമായിരിക്കും.
ഞാൻ ജനിച്ചത് കോട്ടപ്പുറത്താണ്. എൻ്റെ അമ്മയുടെ വീട് കോട്ടപ്പുറത്താണ്. കോട്ടപ്പുറം കോട്ടയുടെ തൊട്ടിപ്പുറത്താ എൻ്റെ വീടുണ്ടായിരുന്നത്. ഞങ്ങളെ കോട്ടയക്കാരനെ വിളിക്കാം. അവിടെ തന്നെയായിരുന്നു, തൊട്ടടുത്തായിരുന്നു കല്ലറക്ക പിതാവിൻ്റെ വീട്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നു വന്നത്. പിന്നീട് കോളേജിൽ പോയപ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങിയത്. പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും പിന്നീട് കോളേജിൽ പഠിക്കുമ്പോഴായാലും നന്നായിട്ട് പഠിക്കും. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ട്, പക്ഷെ പഠിത്തം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ കഴിഞ്ഞു. അത് എനിക്കെന്നൊരു വലിയൊരു അസറ്റാണ്. കാരണം ഇപ്പോൾ ധനമന്ത്രിയായിട്ട് നിൽക്കുമ്പോഴും എൻ്റെ വിഷയത്തെക്കുറിച്ച് എനിക്കറിയാം. ഇനി അറിഞ്ഞുകൂടാത്ത കാര്യം എവിടെ അന്വേഷിച്ചാൽ പഠിക്കാൻ പറ്റുമെന്നും എനിക്കറിയാം. അത് പരിശ്രമിക്കുകയും ചെയ്യും. സോ അത് വളരെ ഒരു വ്യത്യസ്തത എൻ്റെ പ്രവർത്തന ശൈലിയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. വളരെ മതപരമായൊരു പശ്ചാത്തലമുള്ള വീടാണ് എൻ്റെ വീട്. പള്ളിയിലും ഒക്കെ അടുത്ത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഭക്തി ഉള്ളൊരു വീടായിരുന്നു. ഞാൻ തന്നെ സല്യൂഷൻസിൻ്റെ ഒപ്പം ആയിരുന്നു ഹസ്ബൻഡ് അതിൽ 4 വർഷക്കാലം. സോ ഇന്നൊരു ആ രീതിയിലുള്ളൊരു പ്രാക്ടീസിങ് റിലീജിയസ് ഉള്ള ആളല്ലെങ്കിലും മതവിശ്വാസികളെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് യുക്തിവാദികളുടെ സമീപനം ഒരിക്കലും കൈക്കൊള്ളില്ല. അതും എൻ്റെ ഒരു ശൈലിയുടെ പ്രത്യേകതയാണ്. കാരണം ആ വിശ്വാസം അവരെ സംബന്ധിച്ചോളം ഒരു റിയാലിറ്റിയാണ്. പലപ്പോഴും അത് മനസ്സിലാക്കാതെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ പെരുമാറുന്നത്. അതിനെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പറ്റണം.
തീർച്ചയായിട്ടും അങ്ങ് ഒരു പാണ്ഡിത്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷേ പൊതുവെ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം അറിവുള്ള ആളുകൾ ഇല്ലാത്തത് സാറിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ക്രിയാത്മകമാണ്.
ഒന്ന്, ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് അത്ര വലിയ പാണ്ഡിത്യം തിരിഞ്ഞൊന്നും ആവശ്യമില്ല. ഭൂരിപക്ഷം പേരും അപ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളോട് പ്രതികരിച്ച് അങ്ങ് പോവുകയാണ്, ഒന്നിനു പുറകെ ഒന്നിലിട്ട് പോവുകയാണ്. പക്ഷേ ഞാൻ അത് വളരെ വ്യത്യസ്തമാണ്. ഞാൻ എന്ത് പ്രശ്നത്തെയും സമീപിക്കുന്നത് സ്വല്പം ഒരു അക്കാഡമിക് ലൈനില്ല. ഇപ്പോൾ ഒരു വിഷയം ഇപ്പോൾ പഠിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പുതിയ ബഡ്ജറ്റിൽ കിഫ്ബി പുറത്തുനിന്ന് ബോണ്ടിറക്കി പണം സമാഹരിക്കുന്ന ഒരു രീതി, ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബോണ്ട് മാർക്കറ്റിനെ കുറിച്ചൊക്കെ കുട്ടികൾ പഠിക്കണ പോലെ ഒന്ന് പഠിക്കും. എവിടെ അന്വേഷിക്കണം നോക്കണം എന്നൊക്കെ ഉള്ള എൻ്റെ അക്കാഡമിക് ട്രെയിനിങ് പോലും എനിക്കറിയാം. അപ്പോൾ ഏത് പ്രവർത്തനത്തിനും ഒരു അക്കാഡമിക് തലം കണ്ടെത്താൻ പരിശ്രമിക്കും, അല്ലെങ്കിൽ നമുക്ക് ബോറടിച്ചു പോകും, ഒരുപാട് ദൈനംദിന കാര്യങ്ങൾ മുഴുകി പോവും, ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ തൊട്ട് തൊട്ട് പ്രശ്നങ്ങൾ വരികയല്ലേ. അപ്പൊ അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കുടുങ്ങി കുടുങ്ങി കിടക്കാൻ പറ്റും. പക്ഷെ അത് വിട്ടിട്ട് അതിൻ്റെ ഒരു ഭൗതിക തലം, ഉദാഹരണത്തിന് ജനകീയ ആസൂത്രണത്തിൽ വളരെ സജീവമായിട്ട് അതിന് നൃത്തം നൽകി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അക്കാഡമിക് ഔട്ട്പുട്ട് ഉണ്ടായി, ഒരു പുസ്തകം വന്നു. ഇതുപോലെ പല കാര്യങ്ങളിലും പ്രവൃത്തി എടുക്കുമ്പോൾ തന്നെ അതിനെ വിശകലനം ചെയ്യാനും പഠിക്കാനും ഒരു പരിശ്രമം നടത്തും. അതിപ്പോ അംഗീകാരത്തിന് മാത്രമല്ല, നമ്മുടെ മനസ്സംതൃപ്തിക്ക് ഇത് ആവശ്യമാണ്.
സാർ പറഞ്ഞതുപോലെ, അതായത് ഒരു അറിവുള്ള ആളിന് തീർച്ചയായിട്ടും ഫലവത്തായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സംശയമില്ല. അങ്ങയുടെ ജനകീയാസൂത്രണ പദ്ധതികൾ തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ സർക്കാരിൽ അങ്ങ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ താഴേക്കിടയിൽ നിന്ന് വരുന്ന ജനകീയാസൂത്രണ പദ്ധതികളെക്കുറിച്ച് ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചാൽ സന്തോഷമായിരിക്കും.
ഇന്ന് സാധാരണഗതിയിൽ നമ്മുടെ വികസന പരിപാടികളിൽ മഹാഭൂരിപക്ഷവും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആവിഷ്കരിച്ച് മുകളിൽ താഴേക്ക് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കാര്യങ്ങളെ താഴത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ മുകളിൽ നിന്ന് കണ്ടെത്തൂല. ഓരോ പ്രദേശവും വളരെ വ്യത്യസ്തമല്ലേ, അതിൻ്റെ പ്രത്യേക കണക്കെടുത്ത് വേണം അത് ആവിഷ്കരിക്കാനായിട്ട്. നമ്മുടെ കൃഷി അല്ലെങ്കിൽ പള്ളിക്കൂടം എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതൊക്കെ പ്രാദേശികമായിട്ട് വലിയ ഇടപെടൽ വേണ്ടുന്നതാണ്. എന്നാൽ നമ്മുടെ ശീലം മുഴുവൻ മുകളിൽ നിന്ന് കിട്ടി താഴേക്ക് കൊടുക്കുന്ന ശീലമാണ് നമുക്കുള്ളത്. അതേ സമയം ജനങ്ങളാണെങ്കിലോ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ താഴെത്തട്ടിലാണ്, നമ്മുടെ വീട്ടിലും നമ്മുടെ പറമ്പിലും നമ്മുടെ സ്കൂളിലും ഒക്കെ ആയിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ അതിലിടപെട്ട് പ്രവർത്തിച്ചുകൊണ്ട്, അപ്പോൾ സാധാരണക്കാരന് ഇതിനൊക്കെ പരിചയമുണ്ട്, പാണ്ഡിത്യം വേണ്ട, ജീവിതത്തിൽ ഇതിലൊക്കെ ഇടപെടുന്നതാണ്. അപ്പം അതിനെ ഒന്ന് സ്കെയിലപ്പ് ചെയ്ത് ചിട്ടപ്പെടുത്തി പ്രായോഗിക പരിപാടിയാക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെടുമെന്ന് മാത്രമല്ല, അത് കൂടുതൽ ഫലപ്രദമായിട്ട് ആളുകൾക്ക് തോന്നി ഞങ്ങൾ ഉണ്ടാക്കിയ പരിപാടിയല്ലേ എന്നുള്ളത് ഞങ്ങളുടെ എന്നൊരു തോന്നലുണ്ടാവും. അതാണ് താഴെത്തട്ട് നിന്ന് കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോഴുള്ള പ്രത്യേകത.
തോമസ് ഐസക് സാർ, അങ്ങ് പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, സത്യമാണോ എന്നറിയില്ല, അങ്ങ് ഇത്താക്കിയിൽ കൊർണൽ യൂണിവേഴ്സിറ്റിയിലായിരുന്ന കാലത്ത് ദിനേശ് ബീഡിയുടെ ചരിത്രം പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇതുപോലുള്ള ജനകീയ പദ്ധതികളുടെ വിജയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും അത് സമൂഹത്തിന് അവതരിപ്പിച്ചിട്ടുള്ളതായിട്ടും കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ സന്തോഷം.
എൻ്റെ പഠന വിഷയങ്ങളെല്ലാം തന്നെ തരം ആക്ഷൻ റിസർച്ചാണ്. ഇപ്പം ജനകീയ ആസൂത്രണത്തെ കുറിച്ച് എൻ്റെ ഏറ്റവും നല്ല പുസ്തകമാണ് അത്. പോർച്ചുഗീസ് സ്പാനിഷ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം, അതിൽ കുറച്ച് ഇടപെട്ടു. നമ്മുടെ പ്രത്യേകിച്ച് ദിനേശ് ബി ഡി സഹകരണ സംഘം, 40,000 തൊഴിലാളികൾ പണിയെടുക്കുന്ന സാധാരണ പൊതു സ്വകാര്യ മേഖലയിലേക്കാൾ ഇരട്ടി ശമ്പളം കൊടുത്തിട്ടും നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇത്ര വിജയപ്രദമായത്? അത് വലിയ പ്രശ്നമാണ്. സാധാരണഗതിയിൽ അങ്ങനെ വിജയപ്രദമാവില്ലെന്നാണ് ഞങ്ങൾ എക്കണോമിക്സ് പഠിപ്പിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ, സമ്പാദ്യം ലാഭം ഉണ്ടാക്കി അത് സമ്പാദിക്കാൻ എന്തിനും സമ്പാദിക്കണം? കാരണം ഞാൻ ഇപ്പോൾ തൊഴിലാളിയാണ്, നാളെ ആ തൊഴിലാളി അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ സമ്പാദിച്ചത് പോയി, ആ സ്ഥാപനത്തിലല്ലേ കിട്ടുള്ളൂ. ആ അപ്പോൾ അതുകൊണ്ട് ഒരു സഹകരണ പ്രസ്ഥാനങ്ങൾ വളർന്ന് വലുതാവില്ല. കാരണം അത് മിച്ചം വെച്ച് മുതൽ മുടക്കാൻ വലിയ പ്രയാസമോ പ്രചോദനവും ഇല്ല, വിജയിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ സ്ട്രീം എക്കണോമിക് തിയറി. എന്നാൽ വിജയിച്ചൊരു സ്ഥാപനം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ അത് വിജയിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ലഘുലേഖ വലിപ്പത്തിൽ എഴുതാൻ തുടങ്ങിയതാണ്. അവസാനം ഒരു പുസ്തകമായി. കോർണൽ യൂണിവേഴ്സിറ്റി അത് പബ്ലിഷ് ചെയ്ത് നല്ല സ്വീകരണം അതിന് കിട്ടി. പല യൂണിവേഴ്സിറ്റികളിലും ഈ സഹകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കോഴ്സ് വർക്കിന് ഈ പുസ്തകം റഫർ ചെയ്യപ്പെടാറുണ്ട്.
അതുപോലെ ജനജീവിതവുമായിട്ട് ജനങ്ങളുമായിട്ട് ഏറെ ബന്ധപ്പെട്ട ഒരു വകുപ്പിലാണല്ലോ അങ്ങ് ജോലി ചെയ്യുന്നത്. ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സംസാരിക്കണമെങ്കിൽ ഇന്നത്തെ സർക്കാർ ഒരു കടക്കണിയിലാണെന്ന് പറയാം. അങ്ങ് എങ്ങനെ ഈ സർക്കാരിനെ ഈ ധനകാര്യത്തിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് നയിക്കും?
ഇപ്പോൾ സർക്കാരിൻ്റെ ചെലവിനുള്ള വരുമാനം ഇല്ല. കടം മേടിച്ചാൽ ചെലവ് നടത്തുന്നത്. ഞാൻ കടം മേടിക്കണതിനെതിരല്ല, പക്ഷെ കടം മേടിച്ച് ശമ്പളം കൊടുക്കാൻ പോയാൽ പിന്നെ കടം ജഡഭാരമായിട്ടവിടെ കിടക്കും. അത് കടം മേടിച്ച് റോഡോ അല്ലെങ്കിൽ കെട്ടിടോ പാലോ പാർക്കോ എന്ത് വേണി ചെയ്തോളൂ. അപ്പം കടത്തിൻ്റെ ബാധ്യത ഉണ്ടെങ്കിലും ആസ്തി മറുവശത്തുണ്ടാവും. പക്ഷെ ഇപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. കടം മേടിക്കുന്നത് ദൈനംദിന ചെലവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രണ്ടു മൂന്ന് വർഷം എടുക്കും. ഇനി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേരളം. ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ കടം മേടിച്ച് ദൈനംദിന ചെലവ് നടത്തേണ്ട ആവശ്യം കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു. എന്നാൽ സമീപകാലത്ത് അങ്ങ് സ്ഥിതി മാറി, കൈവിട്ടുപോയി. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ചെലവ് ചുരുക്കുക എന്നൊക്കെ പറഞ്ഞാലും നടക്കണ കാര്യമല്ല. ശമ്പളം കുറക്കാൻ പറ്റുമോ, പെൻഷൻ കുറക്കാൻ പറ്റുമോ, കടം മേടിച്ചതിന് പലിശ കുറക്കാൻ പറ്റുമോ? അപ്പോൾ അതൊന്നും കുറക്കാൻ പറ്റുന്നതല്ല. ചുമ്മാ നമ്മൾ പറയുന്ന ചെലവ് ചുരുക്കുക എന്നത് വന്നു വൈസസ് ഡീഡ് ഈസ് ഡൺ. അപ്പോൾ പിന്നെ ഒറ്റ മാർഗ്ഗമുള്ളൂ, വരുമാനം കൂട്ടാം. അപ്പോൾ ഇപ്പോൾ 10% വെച്ചാണ് നികുതി വരുമാനം കൂടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പിരിക്കാൻ പറ്റണ നികുതിയുടെ 40% ഇപ്പോൾ ചോർന്നു പോവുകയാണ്. ആ ചോർച്ച അടക്കാൻ കഴിഞ്ഞാൽ നികുതി വരുമാനം കൂടും, നമ്മുടെ ഇന്നത്തെ സുവിശേഷം മറികടക്കാൻ പറ്റും. അപ്പോൾ അതിന് ഈ മൂന്നാമറയൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, ബലപ്രയോഗം നടത്താൻ ഒന്നുമില്ല. ഇപ്പോൾ മുഴുവൻ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പം അടുത്ത മാസം മുതൽ കമ്പ്യൂട്ടർ തന്നെ കണക്കുകൾ ഒത്തുനോക്കും. ഒരാളുടെ കണക്ക് കിട്ടും, അഞ്ച് കഴിഞ്ഞ മുമ്പത്തെ 3-4 വർഷത്തെ ഒരുമിച്ച് ഒത്തുനോക്കും. ഇയാൾ സാധനങ്ങൾ മേടിച്ച കച്ചവടക്കാരൻ്റെ അക്കൗണ്ടിൽ ഈ തുക മേടിച്ച തുകയുണ്ടോയെന്ന് ഒത്തു. നമ്മൾക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് നേരിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല, അത്രയേറെ പണിയുണ്ട്. അതേസമയത്ത് കമ്പ്യൂട്ടറാണെങ്കിൽ ഒരു നിമിഷ നേരം കൊണ്ട് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ 3-4 മാസമായിട്ടുള്ള എൻ്റെ മുഖ്യ പണി ഇതിനുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കലാണ്. അടുത്ത മാസം ഇത് ചെയ്തു തുടങ്ങും. പിന്നെ എന്നാൽ ബില്ല് എഴുതി കഴിഞ്ഞാൽ ഈ കണക്കി വരുമെല്ലാം. പക്ഷെ പ്രശ്നം വെച്ചാൽ ബില്ല് എഴുതുന്നില്ല ഒതുക്കളയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവരാൻ പോയാൽ അതിന് ജനുവരി മൂലം നടപ്പാക്കാൻ പോണേ. അതെന്താ വെച്ചാൽ ബില്ല് എഴുതുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിലാണല്ലോ ഇപ്പോൾ വലിയ കടക്കാരൊക്കെ ബില്ല് കൊടുക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബില്ലിങ് നടത്തുന്ന മുഴുവൻ പേരും ബില്ലെഴുതിയാൽ അപ്പം തന്നെ അത് ഞങ്ങളുടെ നികുതി വകുപ്പിൻ്റെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണം അപ്പം റിയൽ ടൈം. അപ്പോഴും വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം, ഈ ബില്ലെഴുതും. പക്ഷേ അതിൻ്റെ പാതി മാത്രമേ മുന്നോട്ട് വരുള്ളൂ, ബാക്കി പാതി വേറെ വല്ല വഴിക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബില്ല് മേടിക്കുന്നവരില്ലേ, അവരോടൊക്കെ അഭ്യർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങൾ ആ ബില്ലിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അങ്ങ് ഫോട്ടോ കോപ്പിയല്ല സെൽഫോണിൽ ഫോട്ടോ എടുത്ത് മൊബൈലിൽ അങ്ങ് അപ്ലോഡ് ചെയ്യാം. അവർക്ക് മാസം എല്ലാ മാസവും 2-3% ആളുകളുടെ ബില്ലുകൾ നറുക്കിട്ടെടുത്ത് അവർ കൊടുത്ത നികുതിയുടെ 5 മടങ്ങ് സമ്മാനം കൊടുക്കും. അപ്പോൾ ആളുകളെല്ലാം അപ്പപ്പോൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്തോളും. സാധനങ്ങൾ മേടിച്ച് ഉപഭോക്താക്കളുടെ ബില്ലുകളിൽ അപ്ലോഡ് ചെയ്ത ബില്ലുകളൊക്കെ കച്ചവടക്കാരനയച്ച ബില്ലിലുണ്ടോയെന്ന് സി, അത് ഫുൾ പ്രൂഫ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും ഈ പുതിയ നികുതി സമ്പ്രദായം വരും, നികുതി വരുമാനം കൂടും, കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പറ്റും.
സെൽഫ് സഫിഷ്യൻസി.
അതെ, ഇപ്പോൾ കാരണം വെച്ചാൽ ആളുകളോട് തല്ലുപിടിക്കാനും നമുക്ക് വയ്യ, ഈ കടയിൽ കയറി ബഹളം ഉണ്ടാക്കാം ഒന്നും വേണ്ട. നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ സാങ്കേതിക പുതിയ സാങ്കേതിക വിദ്യകൾ വന്നാൽ ഉപയോഗപ്പെടുത്തി നമുക്ക് കാര്യങ്ങൾ നന്നാക്കാൻ പറ്റും.
കേരള ധനമന്ത്രി തോമസ് ഐസക്കുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.